لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك الملك لا شريك لك.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل على محمد وعلى آل محمد وبعد. നമ്മൾ പിന്നെ ഒരു ക്ലാസ് കൂടി പിന്നെ ഹജ്ജിന്റെ മഷ്അറുകൾ എന്ന വിഷയത്തിൽ ഹാജിമാർക്കൊരു സഹായകമാകാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ നമുക്ക് അറിയാനും ഉൾക്കൊള്ളാനുള്ള വിഷയങ്ങൾ കൂടിയാണ്. അപ്പൊ അതിന് ഒരു ക്ലാസ് നമ്മൾ നീക്കിവെക്കാണ്. അടുത്ത ക്ലാസ് മുതൽ ഇൻഷാല്ലാ നമുക്ക് സൂറത്ത് മുഹമ്മദ് വിശദീകരിക്കാം. നമ്മൾ ഹജ്ജിന്റെ മഷ്അറുകളിൽ അറഫ മീഖാത്തുകളും അറഫയും അതേപോലെ മുസ്ദലിഫയും മിനയും അവളാണ് വിശദീകരിച്ചത്. അവയുടെ മഹത്വങ്ങൾ, അതിലെ കർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ. ഇനി പിന്നെ തവാഫും സഅയും അതാണ് ഇവിടെ ഇൻഷാല്ലാ നമ്മൾ മനസ്സിലാക്കണം. തവാഫ് എവിടെയാണ്? തവാഫ് കഅബയിലാണ്. കഅബക്ക് ചുറ്റുമാണ് തവാഫ്. വലിയ തവാഫു ബിൽ ബൈത്തുൽ അതീഖ്, ബൈത്തുൽ അതീഖിന് അവർ തവാഫ് ചെയ്യട്ടെ എന്നാണ്. അല്ലെങ്കിൽ ബൈത്തുൽ അതീഖ് എന്നാണ് കഅബ, അതിങ്കൽ അവർ തവാഫ് ചെയ്യട്ടെ എന്നാണ്. തവാഫ് എന്ന് പറഞ്ഞാൽ നിയ്യത്തോടു കൂടി കഅബയുടെ ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് ആ മൂലയിൽ അവസാനിക്കും വിധം ഏഴ് പ്രാവശ്യം കഅബയെ വലയം ചെയ്യലാണ്, വലം വെക്കലാണ്, അല്ലെങ്കിൽ തവാഫ് ചെയ്യലാണ്, ചുറ്റലാണ് തവാഫ്. കഅബക്ക് നാല് മൂലകളാണ്. ഒന്ന് ഇത് കിഴക്ക് ഭാഗത്ത് ഹജറുൽ അസ്വദിന്റെ മൂല, അതിന് തൊട്ട് ഉടനുള്ള മൂല അതാണ് റുക്നുൽ ഇറാഖി, റുക്നുൽ ഇറാഖി, ഇറാഖി കോർണർ. പിന്നെ റുക്നുൽ ഷാമി, പിന്നെ റുക്നുൽ യമാനി. ഹജറുൽ അസ്വദിന്റെ മൂലയൊക്കെ തൊട്ട് മുമ്പുള്ള മൂലയാണ് റുക്നുൽ യമാനി. ഇത് ഹിജർ, ഹിജർ റുക്നുൽ ഇറാഖിയുടെയും റുക്നുൽ ഷാമിയുടെയും ഇടയിൽ കണ്ട ഇവിടെ ഇങ്ങനെ വളഞ്ഞ് ഒരു അർദ്ധ പിന്നെ മതിൽ, അർദ്ധ വൃത്താകൃതിയിൽ ഉള്ള ഒരു മതിൽ, അതാണ് ഹിജർ. ഹിജർ ഇസ്മായിൽ എന്ന ആളുകൾ പറയും. ഹിജർ എന്നാണത് പറയപ്പെടുക. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അവിടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയാണ് മറമാടപ്പെട്ടതെന്നാണ്. അത് ശരിയല്ല, ശരിയല്ല. ചിലർ ഹിജർ ഇസ്മായിൽ എന്ന് അവിടെ അതിനെ പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണ്ട് ഹാജറിനെയും ഇസ്മായിലിനെയും പ്രാർത്ഥിച്ചപ്പോ ഇസ്മായിൽ കിടന്നത് ആ സ്ഥലത്താണ് എന്ന്, വളർന്നത് ആ സ്ഥലത്താണ് എന്ന പേരിൽ പറയപ്പെടുന്നുണ്ട്. ഏതായാലും അതിന് പറയുന്ന പേര് ഹിജർ എന്നാണ്. ഹിജറത് അത് കഅബയിൽ പെട്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചപ്പോ ഈ ഭാഗം കൂടി കഅബയിൽ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തവാഫ് അതുകൂടി ഉൾപ്പെടുത്തിയായിരിക്കണം, അതുകൂടി ഉൾപ്പെടുത്തിയായിരിക്കണം. ഇതിനിടയിലൂടെ തവാഫ് പറ്റൂല, അവ കഅബയെ പൂർണ്ണമായിട്ട് ചുറ്റലില്ല. കഅബയെ പൂർണ്ണമായിട്ട് ചുറ്റിക്കൊണ്ടാണ് തവാഫ്. തവാഫ് തുടങ്ങേണ്ടത് കഅബയുടെ ഈ മൂലയിൽ നിന്നാണ്, ഇടത് ഭാഗത്തുള്ള ഈ മൂലയിൽ നിന്നാണ്. റുക്നു ഹജർ അസ്വദ്, ഇവിടെയാണ് ഹജർ അസ്വദ്, അവിടെ തുടങ്ങി അവിടെ അവസാനിക്കണം. ബിസ്മില്ലാ എന്ന് ചൊല്ലി അവിടേക്ക് തിരിഞ്ഞു നിന്ന്, അല്ലെങ്കിൽ അവിടെ ചുംബിച്ച്, അല്ലെങ്കിൽ അവിടെ തൊടാൻ പറ്റിയാൽ തൊട്ട് കൈ ചുംബിച്ചാണ് തവാഫ് തുടങ്ങേണ്ടത്. അലി റളിയല്ലാഹു തആല അൻഹു തവാഫ് തുടങ്ങിയപ്പോൾ അല്ലാഹുമ്മ ഈമാനൻ ബിക് വതസ്ദീഖൻ ബികിതാബിക് വവഫാഅൻ ബിഅഹദിക് വത്തിബാഅൻ ലിസുന്നത്തി നബീക മുഹമ്മദിൻ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ന് ചൊല്ലി തവാഫ് തുടങ്ങി എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ബിസ്മില്ലാ എന്ന് പറഞ്ഞ് തവാഫ് നിയത്തോട് കൂടിയിട്ട് തുടങ്ങിയാൽ തവാഫായി. തവാഫിലൊരു പ്രത്യേകം പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ കഅബയുടെയും മൂലയുടെയും തൊട്ടുമുമ്പത്തെ മൂല റുക്നുൽ യമാനിയുടെയും ഇടയിലല്ലാതെ അവിടെ റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ എന്ന ദുആയ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. അതേസമയം മറ്റ് സ്ഥലങ്ങളിലൊന്നും ഒന്നാം റൗണ്ടിൽ ചൊല്ലേണ്ടത്, രണ്ടാം റൗണ്ടിൽ ചൊല്ലേണ്ടത്, മൂന്നാം റൗണ്ടിൽ ചൊല്ലേണ്ടത് കൊണ്ടൊരു ദുആ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പല ആളുകളും ഈ ഹജ്ജിന്റെ മനാസിക്കുകൾ കൊണ്ടുവരും, ഹജ്ജിന്റെ ഗൈഡ് പുസ്തകങ്ങൾ, അതിലിങ്ങനെ കാണാം ഒന്നാം റൗണ്ടിൽ ചൊല്ലേണ്ടത്, രണ്ടാം റൗണ്ട്, അങ്ങനെ ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അത് പിന്നെ ആളുകൾ ദീനിലുണ്ടാക്കിയ കൃത്രിമത്താണ്. ഏത് ദുആയും ഒരാൾക്ക് നിർവഹിക്കാവുന്നതാണ്. കഅബത്തിന്റെ ഇപ്പോ ഈ സ്ഥലം നമ്മൾ പറഞ്ഞ അതിന് പറയുന്ന പേരാണ് ഹിജർ. ഹിജർ, ഹിജറിന് മറ്റൊരു പേര് ഹത്തീം എന്നാണ്. ഹത്തീം, ഹത്തീം ഇവിടെ ഈ കഅബയുടെ ഉൾഭാഗത്തിലാണ് ഹത്തീം എന്ന് പറയാം, ഹിജർ എന്ന് അതേപോലെ അവർക്ക് പറയും. കഅബ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പാത്തി, പാത്തി ഉണ്ടല്ലോ വെള്ളം ഒക്കെ ചേർന്ന പാത്തി, ആ ഭാഗം ഹത്തീം എന്ന് ഈ ഭാഗത്തിനും പറയും. ഇതാണ് മക്കാമു ഇബ്രാഹിം. ഇവിടെ ഇത് മക്കാമു ഇബ്രാഹിം, മക്കാമു ഇബ്രാഹിം, മക്കാമു ഇബ്രാഹിം കഅബയുടെ ഇറാഖി കോർണറിൽ നിന്ന്, അതേപോലെ അജർ അസ്വദിന്റെ കോർണറിൽ നിന്ന് മക്കാമു ഇബ്രാഹിമിലേക്ക് ഒരു ത്രികോണാകൃതിയിലാണ്. ആ ഭാഗത്തിനും ഹത്തീം, അല്ലെങ്കിൽ അല്ല, ആ ഭാഗത്തിനും ഹത്തീം എന്ന് പറയും, ഹത്തീം എന്ന് പറയും. അപ്പൊ രണ്ട് സ്ഥലം കഅബയുമായി ബന്ധപ്പെട്ട് ഹത്തീമാണ്. ആളുകൾ കൂടുതൽ തിരക്കുന്നത് എന്ന അർത്ഥത്തിൽ ഹത്തീം എന്ന് പറയും. പിന്നെ ആളുകളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന സ്ഥലം എന്ന അർത്ഥത്തിലും അത് പ്രയോഗിക്കും, ഹത്തീം പറയും. കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുതൽ പ്രവഹിക്കണ അവിടുക്ക ഈ ഭാഗത്തേക്കാണ്. അതുകൊണ്ടാണ് അവിടുക്ക് തിരക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ഹത്തീം, ഒരാളൊരാളെ തിരക്കുന്നത് എന്ന അർത്ഥത്തിൽ. പിന്നെ കഅബയുടെ മൂലകളെ അപേക്ഷിച്ച് ഏറ്റവും തിരക്കുണ്ടായ സ്ഥലം ഈ ഭാഗമാണ്, കാരണം ഇവിടെയാണ് കഅബയുടെ വാതിലുള്ള ഭാഗം. കഅബയുടെ വാതിലിന്റെയും ഹജറിന്റെയും ഇടയിലാണ് മുൽതസം. ഇത് കഅബയുടെ വാതിലുള്ള ഭാഗം, ഇവിടെ ഇതാണ് വാതിൽ, കഅബയുടെ വാതിൽ. അതിന്റെയും ഹജറുൽ അസ്വദ് ഇതാണ്, ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലത്തിനാണ് അൽ മുൽതസം എന്ന് പറയാം. അൽമുൽതസം കഅബയുടെ വാതിലിനെയും ഹജറിന്റെയും ഇടയിലുള്ള സ്ഥലം മുൽതസം. അവിടെ പിന്നെ ദുആ ചെയ്യുന്നത് കൂടുതൽ പ്രതിഫല, കൂടുതൽ ഉത്തരം ലഭിക്കാൻ യോഗ്യമാണ് എന്നുള്ളത് പിന്നെ ചരിത്രത്തിൽ ചില സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതിനോട് മാറും, അതേപോലെ കവിളും ചേർത്ത് വെച്ച് നിന്ന് ദുആ ചെയ്തതൊക്കെ പിന്നെ ഹദീസ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതാണ് മുൽതസം. അപ്പൊ ഈ ഭാഗം കൂടുതൽ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് തിരക്കുള്ളത് കൊണ്ടാണ് അവിടെ ഹത്തയും എന്ന് അവിടെ ആ ഭാഗത്തിന് പറയണത്. അതേപോലെ ഈ ഭാഗത്തിനും ഹജറിന്റെ ഭാഗത്തിനും അല്ല ഹിജറിന്റെ ഭാഗത്തിനും ഹത്തയും എന്ന് പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചപ്പോ ഇന്ന് കാണുന്ന ഈ ഇതിപ്പോ ചതുരാകൃതിയിലല്ലേ, പിന്നെ ഇവിടെ അരമതിൽ ഉയരത്തിൽ വളച്ചുകെട്ടിയാണ്, ഇങ്ങനെയല്ല ഇതുകൂടി ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചത്, ഇങ്ങനെയാണ് നിർമ്മിച്ചത്. അന്ന് രണ്ട് വാതിലാണ്, ഒന്ന് ഇവിടെ കിഴക്ക് ഭാഗത്തും മറ്റേ ഒന്ന് ഈ അതിന് നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് ഭാഗത്തും രണ്ട് വാതിലായിരുന്നു കഅബക്ക്. ഒന്ന് ഇവിടുന്ന് കയറി ഇവിടെ ഇറങ്ങുന്ന രീതിയിൽ, മനസ്സിലായ? അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ അഞ്ചു വർഷം മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ കഅബ ഖുറൈശികൾ പുതുക്കി നിർമ്മിച്ചു. കഅബ ഖുറൈശികൾ പുതുക്കി നിർമ്മിച്ചു. അത് പുതുക്കി നിർമ്മിക്കാൻ കാരണം കഅബ ആകെ അതിന് ബലക്ഷയം സംഭവിച്ചു, കല്ലൊക്കെ വീഴാൻ തുടങ്ങി. അങ്ങനെ ഒരു ദുർബല അവസ്ഥ കഅബക്ക് വന്നപ്പോ ഖുറൈശികൾ അവരുടെ ഗോത്രങ്ങൾ യോഗം കൂടി. അങ്ങനെ യോഗം കൂടിയിട്ട് എന്ത് ചെയ്തു, അവര് പിന്നെ കഅബ പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർക്ക് കഅബയെ തൊടാൻ പേടി, പൊളിക്കാൻ പേടി. കാരണം ഇത് പൊളിച്ചു മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാം, ഇതിൽ നിലവിലുള്ള കല്ലുകളൊക്കെ പൊളിച്ചു മാറ്റി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച ആ അസ്ഥിവാരത്തിൽ ഇത് ഉയർത്തണം. അപ്പൊ കഅബ പൊളിക്കാൻ അവർക്ക് പേടി. അപ്പൊ അന്നത്തെ കാരണവർ അബു ഉമയ്യ ഇബ്നുൽ വലീദ് ഇബ്നുൽ മുഗീറൻ കാരണവർ അങ്ങനെ മൂപ്പരെല്ലാരും ഏർപ്പാടാക്കി, അങ്ങനെ മൂപ്പരുടെ നേതൃത്വത്തിൽ പൊളി തുടങ്ങി. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഖുറൈശി ഗോത്രങ്ങൾ എല്ലാവരും കൂടെ ചെയ്തത്. അങ്ങനെ അവര് അവരുടെ ശുദ്ധമായ സമ്പത്ത് എടുത്ത് ഇത് അവർ ഭാഗിച്ച് ഓരോ ഭാഗവും ഭാഗിച്ച് ഈ അജറുൽ അസ്വദിന്റെ മൂല മുതൽ ഇറാഖി കോർണർ വരെ ബനു അബ്ദു മനാഫും ബനു സഹ്റയും ഖുറൈശി ഗോത്രങ്ങളാണ്. ഖുറൈശി ഗോത്രങ്ങളിൽ ബനു അബ്ദു മനാഫ് അവരിലാണ് ബനു ഹാഷിം ബനു മുത്തലിബ് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രം. ബനു അബ്ദു മനാഫും ബനു സഹ്റയും ഈ ഭാഗം അതിന്റെ ചെലവ് അവര്. ഇറാഖി കോർണർ അതേപോലെ തന്നെ ഷാമി കോർണർ ഈ ഭാഗം അത് ബനു അദി, അതേപോലെ ബനു അസദ്, അതേപോലെ ബനു അബ്ദുദ്ദാർ. ബനു അബ്ദുദ്ദാർ ഈ മൂന്ന് ഗോത്രങ്ങൾ. ബനു അബ്ദുദ്ദാർ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഖുസൈന്റെ മക്കളാണ് അബ്ദു മനാഫും അബ്ദുദ്ദാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പുണ്ടല്ലോ, അബ്ദുള്ള, അബ്ദുൽ മുത്തലിഫ്, അബ്ദു മനാഫ്, ഖുസൈ, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈ. ഖുസൈ ആ ഖുസൈന്റെ രണ്ട് മക്കളാണ് അബ്ദുദ്ദാറും അബ്ദു മനാഫും. സൂറത്ത് ഖുറൈശി വിശദീകരിച്ചപ്പോൾ നമ്മൾ ഇസ്ലാഹി സെന്ററിലെ ക്ലാസ്സിൽ അത് ഖുറൈശി ഗോത്രങ്ങളെ നമ്മൾ അതിന്റെ ആ ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അബ്ദുദ്ദാറും അബ്ദു മനാഫും, അബ്ദു മനാഫ് ഈ ഭാഗം, അബ്ദുദ്ദാർ അവര് ഈ ഭാഗം, പിന്നെ ബനു അദി, ബനു അദി എന്ന ഉമർ അലി അള്ളാഹുവിന്റെ ഗോത്രം, പിന്നെ ബനു അസദ് ഖദീജ അലി അള്ളാഹു തആലയുടെ ഗോത്രം, അവർ അസദിയാണ്. അവരൊക്കെ ഈ ഭാഗം നിർമ്മിക്കാൻ അതിന്റെ പങ്ക് അവർ ഏറ്റെടുത്ത്. ഈ ഭാഗം അഥവാ റുക്നുൽ ഷാമിനിയുടെയും റുക്നുൽ യമാനിയുടെയും ഇടയിലുള്ള ഈ ഭാഗം അത് ബനു ജമഹും ബനു സഹമും, ബനു ജമഹ് ബനു സഹം അവര് കഅബയുടെ മേൽഭാഗം ഉൾപ്പെടെ ഈ ഭാഗമാണ് അവരേറ്റെടുത്തത്. ബനു ജമഹ് എന്ന് പറഞ്ഞാൽ ഉമയ്യ ഇബ്നു ഖലഫ്, ഉബൈ ഇബ്നു ഖലഫ് അവരുടെയൊക്കെ ഗോത്രം. ബനു സഹം എന്ന് പറഞ്ഞാൽ അംറുൽ ആസ് ഇബ്നു ആസ് ഇവരുടെയൊക്കെ, അൽ ആസ് ഇബ്നു വായിൽ ഇവരുടെയൊക്കെ ഗോത്രമാണത്. അവരത് ഏറ്റെടുത്ത് റസൂലുള്ളാഹി നബുവത്ത് കിട്ടുന്നതിന് മുമ്പാണ്. ഈ ഭാഗം റുക്നുൽ യമാനിയുടെയും അതേപോലെ ഹജറുൽ അസ്വദിന്റെയും ഇവിടെയുള്ള ഭാഗം അതാണ് ബനു മഖ്സൂമും ബനു തൈമും മറ്റു അറേബ്യൻ ഗോത്രങ്ങൾ. ബനു മഖ്സൂം എന്ന് പറഞ്ഞെങ്കിൽ അബൂജഹലിന്റെ ഗോത്രം, ബനു മഖ്സൂം, ഖാലിദ് ബിനുൽ വലീദ്, അബൂജഹൽ അവരൊക്കെ ബനു മഖ്സൂമാണ്. ബനു തൈമും അവരുടെ കൂടെ കൂടി. ബനു തൈം എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഒക്കെ ഗോത്രം. പിന്നെ മറ്റു ചില ഗോത്രങ്ങളും അവർ ഈ ഭാഗത്തെ നിർമ്മാണം അതിൽ പങ്കുചേർന്നു. അങ്ങനെ അവർ ഒന്നായിട്ടാണ് എന്ത് ചെയ്യണത്, കഅബ നിർമ്മിക്കണം. ഒന്നായിട്ടാണ് എന്ത് ചെയ്യണത്, കഅബ പുതുക്കി നിർമ്മിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ നബുവത്തിന്റെ മുമ്പാണ്, മുമ്പാണ്. അതുകൊണ്ടാണ് ഇവർ കൂട്ടായിട്ടുള്ള സംരംഭത്തിലാണ് എന്ത് ചെയ്യുന്നത്, കഅബ നിർമ്മിക്കണത്. അതുകൊണ്ടാണ് ഹജറുൽ അസ്വദ് വെക്കുന്ന വിഷയത്തിൽ തർക്കമുണ്ടായത്, ഹജറുൽ അസ്വദ് വെക്കുന്ന വിഷയത്തിൽ തർക്കമുണ്ടായത്. അത് ആര് വെക്കും എന്നുള്ളതാണ് പ്രശ്നം വന്നത്, മനസ്സിലായില്ലേ? കാരണം എല്ലാവരും പങ്കുവഹിച്ചാണ് നിർമ്മാണം. അപ്പൊ ഹജറുൽ അസ്വദ് ആര് അതിന്റെ സ്ഥാനത്തേക്ക് എടുത്തു വെക്കുന്നു എന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, മനസ്സിലല്ലേ? ആ അഭിപ്രായ വ്യത്യാസം ഇത് നിർമ്മിക്കുന്നതിലുള്ള അവരുടെ ആ അഭിപ്രായ ഐക്യത്തെ തകർത്ത് അതൊരു യുദ്ധത്തിന്റെ വക്കിലെത്തി. അപ്പോഴാണ് അവരിലെ കാരണവർ അബു ഉമയ്യ ഇബ്നുൽ മുഗീറ എന്ന് പറഞ്ഞത്. പിന്നെ ആദ്യം പ്രഭാതത്തിൽ ആദ്യം കഅബയിലേക്ക് കടന്നു വരുന്ന വ്യക്തി ആരാണ്, അയാള് അതിലൊരു വിധി പറയട്ടെ എന്ന് പറഞ്ഞത്. അങ്ങനെ അവർ അബു ഉമയ്യയുടെ അഭിപ്രായത്തിൽ എല്ലാവരും സന്തോഷിച്ചു, ഐക്യപ്പെട്ടു. അങ്ങനെ ആദ്യമായിട്ട് കടന്നു വന്ന ആരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളാണ്. അപ്പൊ അവർ അൽ അമീൻ മുഹമ്മദ് വന്നിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എന്ത് ചെയ്ത്, അവരെല്ലാവരും സന്തോഷിക്കും വിധ ഒരു തീരുമാനം എന്ത് ചെയ്തു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എടുത്തൊരു മുണ്ട് വിരിച്ച് അതിൽ കല്ല് വെച്ച് എല്ലാവരോടും പൊക്കാൻ പറഞ്ഞ് അങ്ങനെ ആ കല്ലെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അതിന്റെ സ്ഥാനത്ത് വെച്ചു. മനസ്സിലായി? ഇതാണ് അന്ന് അവരുടെ നിർമ്മാണം, അതിന്റെ ചുരുക്കം, അതിന്റെ ചുരുക്കം. പക്ഷെ അവർ ഈ കഅബ നിർമ്മിച്ചപ്പോൾ അവരുടെ നല്ല സമ്പത്ത് മാത്രം, അവർക്ക് പല സ്വത്തുക്കളും ഉണ്ട്, അതിൽ അവരുടെ ഹലാലായ സ്വത്ത് കൊണ്ടാണ് അവരുടെ നിർമ്മാണം അവർ പൂർത്തിയാക്കിയത്. പക്ഷേ ഈ ഭാഗം, ഇറാഖി കോർണറിന്റെയും ഷാമി കോർണറിന്റെയും ഇടയിലുള്ള ഭാഗം, ഇത് നിർമ്മിച്ചപ്പോൾ അവരുടെ അടുക്കൽ അതിനുള്ള ചെലവ് തികയാതെ വന്ന്. അപ്പൊ അവരെന്ത് ചെയ്ത്, ഈ രീതിയിൽ ഇന്ന് കാണുന്ന രീതിയിൽ ഇങ്ങനെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ഈ ഭാഗം മറച്ചിട്ട്, ഇങ്ങനെ കഅബയിൽ പെട്ടതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, അവര് മറച്ച് അവിടെ നിലനിർത്തി. അതുകൊണ്ടാണ് അതിനെ ഹിജർ എന്ന് പറയുന്നത്. ഹിജർ എന്നാണ് മറ എന്നർത്ഥം. ഹിജറം മഹജൂറ എന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ, മറ. അവര് ഹിജറിൽ ഇരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ തനിക്ക് കഅബയിൽ നിർമ്മിക്കണമെന്ന ആശ പ്രകടിപ്പിച്ച്, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞു, ആയിഷ ഹിജറിൽ നിസ്കരിച്ചോ, ഹിജറിൽ നിസ്കരിച്ചോ, അത് കഅബയിൽ പെട്ടതാണ്, അത് കഅബയിൽ പെട്ടതാണ്. ഖുറൈശികൾ കഅബ നിർമ്മിച്ചപ്പോൾ അവർക്ക് ചെലവ് തികയാതെ വന്നത് കാരണത്താലാണ് അവര് അത് കഅബയിലേക്ക് കൂട്ടി നിർമ്മിക്കാതിരുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും കഅബയിൽ പെട്ടതാണെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത്, അതിന്റെ അടയാളം അതവിടെ അവര് മറച്ച് അടയാളപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടാണ് പ്രവാസം. മഖാമി ഇബ്രാഹിമാണിത്, കഅബയുടെ ഇന്നത്തെ വാതിൽ. രണ്ട് വാതിലുണ്ടായിരുന്നു, ഒന്ന് ഇവിടുത്തെ വാതിലും അതേപോലെ ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തൊരു വാതിലും. അവര് കഅബ നിർമ്മിച്ചപ്പോ ഒരു വാതിൽ പരിമിതപ്പെടുത്തി മറ്റേ വാതിലിന്റെ ഭാഗം ചെയ്ത് അവരടച്ച്. ഇന്നും ആ വാതിലിൽ നിന്ന സ്ഥലം അവിടെ വേറിട്ട് കാണാം, വേറിട്ട് അടയാളപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഒരു വാതിൽ നിലനിർത്തി മറ്റേ വാതിൽ അവരടച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികൾ നിർമ്മിച്ച അതേ രീതി അതിനെ നിലനിർത്തുകയാണ് ചെയ്തത്. പിന്നെ കുറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് അമവികളുടെ ഖിലാഫത്തിൽ അരങ്ങേറി, അമവികളുടെ ഖിലാഫത്തിൽ അരങ്ങേറി. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി ഇവരുടെ ഖിലാഫത്തിന് ശേഷം പിന്നീട് ഇസ്ലാമിക ലോകത്ത് പല സംഭവ വികാസങ്ങൾ അരങ്ങേറിയപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസഫും അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു സുബൈറും തമ്മിലുള്ള രാഷ്ട്രീയ വടംവലികൾ ഹിജാസിലും ഷാമിലുമായിട്ട് നടന്ന സന്ദർഭത്തിൽ കഅബ പൊളിച്ച് നിർമ്മിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നിർമ്മിച്ചപ്പോൾ അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച അതേ രീതിയിൽ ആരെ നിർമ്മിച്ച്, കഅബയെ നിർമ്മിച്ച്. ഈ ഭാഗം കൂടി ഉൾപ്പെടുത്തി ഇവിടെ ഒരു വാതിൽ, ഇവിടെ ഒരു വാതിൽ, ഇങ്ങനെ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നിർമ്മിച്ച്. പക്ഷെ അന്നത്തെ രാഷ്ട്രീയ പ്രശ്നം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവും ഹജ്ജാജ് ഇബ്നു യൂസഫും തമ്മിലാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നിർമ്മിച്ചതിനെ പൊളിച്ചിട്ട് എന്ത് ചെയ്ത്, ഹജ്ജാജ് ജിബ്നു യൂസഫ് ഇതേപോലെ ഈ വാതില് മാറ്റി ഇതേ രീതിയിൽ എന്ത് ചെയ്ത് വീണ്ടും പുനർനിർമ്മാണം നടത്തി. അന്ന് അവിടുത്തെ ചില സംഭവങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ നിർമ്മിക്കാൻ കാരണം പിന്നെ സൈനിക പോരാട്ടം രൂക്ഷമായപ്പോൾ പിന്നെ കഅബത്തിന് തീപിടിച്ച്, കഅബത്തിന് തീപിടിച്ച്, അങ്ങനെ കല്ലുകൾ വരെ എന്ത് ചെയ്ത് വെണ്ണീറായി മാറിയ അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഒരു പറവ് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞു വീഴും വിധം അന്നത്തെ അവസ്ഥ കഅബക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ത് ചെയ്ത് പൊളിച്ച് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച അതേ രീതിയിൽ നിർമ്മിച്ചത്. പക്ഷേ അത് ഹജ്ജാജ് ഇബ്നു യൂസഫ് സംബന്ധിച്ചത് അദ്ദേഹം പിന്നെ അയാളത് വീണ്ണ പിന്നെ പൊളിച്ച് ഇതേപോലെ നിർമ്മിച്ചു. ഏതായാലും പിന്നെ ചരിത്രത്തിലെ കുറെ സംഭവങ്ങളാണിത്. മഖാമു ഇബ്രാഹിം, അതിന്റെ പ്രത്യേകത എന്താ? മഖാമു ഇബ്രാഹിം, മഖാമു ഇബ്രാഹിം എന്നാണ് ഒരു കല്ലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബ നിർമ്മിച്ചപ്പോൾ ഇസ്മായിൽ കല്ല് കൊണ്ടുവരും, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് പടുക്കും. ഉയരത്തിൽ കല്ല് വെക്കേണ്ട സ്ഥലത്ത് എത്താതായപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്ന് കയറും പടിയുന്ന കല്ലാണ് മക്കാം, മക്കാമു ഇബ്രാഹിം. ഈ കല്ലിന്മേൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ പണിയുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഉണ്ടായിരുന്നു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം എന്ന ദുആ ഈ കല്ലിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണം. മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹവും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ദുആ നിർവഹിച്ചിട്ടുണ്ട്. അതാണ് മക്കാം ഇബ്രാഹിമിന്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് സ്ഥലത്ത് ഈ മക്കാം ഇബ്രാഹിമിനെ പ്രത്യേകം സ്മരിച്ചു. മനസ്സിലായി, ഇന്ന അവ്വല ബൈതി മുദി അനിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറക മഹ്ദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മക്കാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, വ്യക്തമായ നിദർശനങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്, കഅബയിലുണ്ട് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്. മക്കാമു ഇബ്രാഹിം അതിലൊന്ന് എന്താ അത്? ആ മക്കാം ഇബ്രാഹിം, മക്കാം ഇബ്രാഹിമിനെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വൈദ് ജഅൽനൽ ബൈത മസാബത ലിന്നാസി വഅംന വത്തഖിദു മിൻ മക്കാമി ഇബ്രാഹിമ മുസല്ല. വത്തഖിദു മിൻ മക്കാമി ഇബ്രാഹിമ മുസല്ല, മക്കാം ഇബ്രാഹിമിന്റെ അടുത്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തവാഫ് ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാമിനടുത്ത് എത്തിയപ്പോ ഈ ആയത്ത് വരുന്നതാണ്, വത്തഖിദു മിൻ മക്കാമി ഇബ്രാഹിമ മുസല്ല എന്നിട്ടാണ് രണ്ടര കാലത്ത് നിസ്കരിച്ചത്. അപ്പോ തവാഫ് നിർവഹിച്ചിട്ട് ഈ മക്കാമിന്റെ അടുക്കൽ വന്ന് മക്കാമിനെ മുന്നിലാക്കിയിട്ടാണ് റസൂലുള്ള നിസ്കരിച്ചത്. കഅബയുടെ വാതിലിന്റെ ഭാഗത്തേക്ക് ഇത് മക്കാം, അപ്പൊ ഈ ഭാഗത്ത് നിന്നിട്ടാണ് റസൂൽ എന്ത് ചെയ്തത്, നിസ്കരിച്ചത്. അപ്പോ മക്കാമിന്റെ അടുക്കലേക്ക് നിസ്കരിക്കാൻ വന്നപ്പോ റസൂള്ള ഈ ആയത്ത് വരി എന്നാണ്, വത്തഖിദു മിൻ മക്കാമി ഇബ്രാഹിമ മുസല്ല എന്നിട്ടാണ് റസൂള നിസ്കരിച്ചത്. കണ്ടോ, പിന്നെ തവാഫ് കഴിഞ്ഞിട്ട് രണ്ടരക്കാലത്ത് നിസ്കാരം ഉണ്ട്, തവാഫിന്റെ രണ്ടരക്കാലത്ത് നിസ്കാരം, തവാഫിന്റെ രണ്ടരക്കാലത്ത് നിസ്കാരം. അത് എവിടെ വെച്ച് നിസ്കരിച്ചാലും നിസ്കാരം വീടും, തവാഫിന്റെ റക്കാത്താണ് എന്നുള്ള നിയ്യത്തിൽ നിസ്കരിച്ചാൽ മതി. പക്ഷെ അത് ഏറ്റവും കൂടുതൽ എവിടെ നല്ലത്, മക്കാം ഇബ്രാഹിമിനെ മുന്നിലാക്കിയാണ്. അത് അടുത്ത് തന്നെ ആയിക്കൊള്ളുന്നില്ല, അകലത്തിലായാലും വിഷയമല്ല. അതാണ് മക്കാം ഇബ്രാഹിമിന്റെ പ്രത്യേകത. അതിന്റെ പിന്നെ ഒരു പ്രത്യേകത, ചരിത്രത്തിൽ പണ്ഡിതന്മാര് പറയുന്നത് ഖുറൈശികൾ മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ എല്ലാ കല്ലിനെ ആരാധിക്കുന്നവരായിരുന്നു, കല്ല് കിട്ടിയാൽ മതി അവർക്ക് ആരാധിക്കാൻ, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ഹുബുൽ അതേപോലെ തന്നെ വിഗ്രഹങ്ങൾ കല്ലുകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് 360 വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെട്ടിരുന്നു ഇതിന്റെ പരിസരത്ത്, ഇതിന്റെ അകത്തും പുറത്തുമായിട്ട് ഉണ്ടായിരുന്നു 360 വിഗ്രഹങ്ങൾ. നല്ലൊരു കല്ലിട്ടിട്ടുണ്ടെങ്കിൽ അവർ ആരാധിക്കും. അതായിരുന്നു ഖുറൈശികളുടെ പ്രത്യേകത, മുശ്രിക്കുകളുടെ പ്രത്യേകത. അവര് ഈ കല്ല് ഇവിടെ ഉണ്ട്, ഏത് കല്ല്? മക്കാം ഇബ്രാഹിം. പക്ഷെ അവരതിനെ ആരാധിച്ചില്ല, അതിനെ ആരാധിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ശിർക്കിനെ തൊട്ട് ഈ കല്ലിനെ കാത്ത്. അതേപോലെ തന്നെ ഹജറുൽ അസ്വദും, ഹജറുൽ അസ്വദും, ഹജറുൽ അസ്വദ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിച്ചുകൊണ്ടിരിക്കെ ഇസ്മായിൽ കല്ലെടുക്കാൻ വേണ്ടി ഒരു കല്ലായിട്ട് ഇസ്മായിൽ വരുമ്പോ വാപ്പ കാണിച്ചു കൊടുക്കാണ് മകനെ. മകനെ ജിബ്രീൽ വന്നു, സ്വർഗത്തിൽ നിന്ന് ഇറക്കിയ കല്ലാണ് അത്, ഈ കഅബയിൽ വെക്കാൻ വേണ്ടി, ഭവനത്തിൽ വെക്കാൻ വേണ്ടി ഇതിനോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ഹജർ പണ്ടേ ഉണ്ട്, ഖുറൈശികളുടെ കാലത്തും ഹജറുണ്ട്. പക്ഷേ അവര് ഹജറിനെ എന്ത് ചെയ്തിട്ടില്ല, ആരാധിച്ചില്ല. പറയുമ്പോ അവർ ഹജറിനെ ആരാധിക്കുന്നവരാണ്, കുറേ ഹജറുകളെ കൊണ്ടുവന്നിട്ട് അതിനൊക്കെ ആരാധിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ആരാധന ആർക്ക് എത്തിയില്ല, മക്കാം ഇബ്രാഹിമിലേക്ക് എത്തിയില്ല, ഹജറിൽ എത്തിയില്ല. അത് ഹജറിന്റെ മക്കാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പണ്ഡിതന്മാര് ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു അവരെ അതിനെ അവരുടെ ആരാധനയിൽ നിന്ന് സംരക്ഷിച്ചു എന്നുള്ളത്. ഈ ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ്, ഹജറുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ്. അത് ചുംബിക്കുവാൻ ഒരു അവസരം കിട്ടാൻ കുറെ സമയം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹജറിനെ ചുംബിച്ചിട്ടുണ്ട്, ഹജറിനെ ചുംബിക്കുകയും അങ്ങനെ റസൂലുള്ള തവാഫ് തുടങ്ങുകയും ചെയ്തിട്ടുള്ളത്. സഹാബികൾ ഹജറിനെ ചുംബിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമായിരുന്നു, പക്ഷെ ആരും തിരക്കുണ്ടാക്കിയിരുന്നില്ല, പക്ഷെ അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കഅബയുടെ 4 മൂലകളിൽ ഒരു മൂല, അതാണ് റുക്നുൽ യമാനി, അത് തടവൽ ഇസ്തിലാമു ചെയ്യുന്ന പറയും. ഇസ്തിലാമു ചെയ്യുക, എങ്ങനെ തടവൽ പ്രാവശ്യം, തടവൽ സുന്നത്താണ്, ഇസ്തിലാമു സുന്നത്താണ് ഇവിടെ. എന്നാൽ ഷാമി കോർണറും ഇറാഖി കോർണറും മറ്റു ഭാഗങ്ങളും തടവൽ അതെന്തല്ല, സുന്നത്തല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിലില്ല. ഒരിക്കൽ മുആവിയ റളിയല്ലാഹു തആല അനു വന്നു, അങ്ങനെ തവാഫ് ചെയ്തപ്പോ അദ്ദേഹം ഹജറിനെ ചുംബിച്ചു. റുക്കുനുൽ ഇറാഖിയും റുക്കുനുൽ ഷാമിയും യമാനിയും അദ്ദേഹം ഇസ്ലാമി ചെയ്ത് ഇങ്ങനെ തടവി. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു അദ്ദേഹത്തോട്, പിന്നെ റുക്കുനുൽ യമാനി മാത്രമാണ് ഇസ്ലാമി ചെയ്യേണ്ടത്, ഇങ്ങനെ തടവേണ്ടത്, ഈ രണ്ടും മൂലയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ മാവിയ റളിയല്ലാഹു തആല പറഞ്ഞു, റുക്കുനുൽ യമാനി കഅബയുടെ ഒരു മൂലയാണ്, അതേപോലെ തന്നെ മറ്റ് രണ്ടു മൂലകളാണെന്ത്, റുക്കുനുൽ ഇറാഖിയും റുക്കുനുൽ ഷാമിയും. അപ്പൊ ഒരു മൂല തടവുണ്ട്, ഇനി മറ്റേ രണ്ടു മൂലയും തടവുണ്ട്, ഇനി എന്താ പ്രശ്നം എന്ന രീതിയിൽ മുആവിയ റളിയല്ലാഹു ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ് മുആവിയയോട് പറഞ്ഞു, വലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ടു മൂലയും കണ്ടിട്ടില്ലേ, കണ്ടിട്ടുണ്ട്. പക്ഷെ റസൂലിനെ തടവിയത് ഇവിടെ മാത്രം, ഈ ഷാമി യമാനി മാത്രാണ്. അപ്പോ ഈ മുആവിയ പറഞ്ഞു, സദഖ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി. അങ്ങനെ പിന്നെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ്, ഈ രണ്ട് മൂലകളും തടവിയിട്ടില്ല എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്നു അബ്ബാസ് പറഞ്ഞ വരച്ചതായ ആ ഒരു അടിസ്ഥാനം, വലക്കും ഫി റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, ഇവിടെ ചുംബിക്കുക അല്ലെങ്കിൽ അത് കൈകൊണ്ട് തൊട്ട് ചുംബിക്കുക, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഇങ്ങനെ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ പിന്നെ തവാഫ് തുടങ്ങുക, കൈ ഉയർത്തിയിട്ട് തഹിയത്ത് നൽകി ഇങ്ങനെ തവാഫ് തുടങ്ങും. കഅബയുടെ ഒരു ഭാഗവും പ്രത്യേകം തടവാൻ സുന്നത്തില്ല, റുക്നുൽ യമാനി കോർണർ അല്ലാതെ, അവിടെയാണ് ഒരു പ്രാവശ്യം തടവൽ സുന്നത്ത്. തവാഫ് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തവാഫിന്റെ രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരം, അതിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഒന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുൽ കാഫിറൂന ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. തവാഫിന് ശുദ്ധി ഷർത്താണ്, തവാഫിന് ശുദ്ധി ഷർത്താണ്. അതുകൊണ്ട് തന്നെ ശുദ്ധി ചെയ്ത് ആണ് ഒരാള് തവാഫ് ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫിനെ നമസ്കാരത്തോടാണ് ഖിയാസാക്കിയത്. തവാഫ് നിസ്കാരം പോലെയാണ്, പക്ഷേ തവാഫിൽ ജനങ്ങളുടെ സംസാരം അനുവദനീയമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വ്യത്യാസം പറഞ്ഞത്. അപ്പൊ ശുദ്ധിയുടെ വിഷയത്തിലും തവാഫ് ആരെ പോലെയാണ്, സലയെ പോലെയാണ്, നിസ്കാരത്തെ പോലെയാണ്. ഈ കഅബയുടെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിലുള്ള സ്ഥലം, അതിനെ ഹത്തൈം എന്ന് പറയും. ഹത്തൈം എന്നുള്ളത് ഈ സ്ഥലത്തിന് പറയും, അതേപോലെ ഇതിനും പറയും. ആ ഇതിന്റെ ഉള്ളിലൂടെ തവാഫ് പറ്റും, അത് മുഷ്കില. കാരണം ഈ മഖാം ഇബ്രാഹിം ഉണ്ടല്ലോ, ഇത് പിന്നെ കഅബയിൽ പെട്ടതല്ല, കഅബയ്ക്ക് പുറത്താണ്, കഅബയ്ക്ക് പുറത്താണ്. ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ മഖാം ശരിക്ക് കഅബയോട് ചേർന്നായിരുന്നു, മഖാം കഅബയോട് ചേർന്നായിരുന്നു. ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ ഈ പിന്നെ ഹാജിമാരുടെ എണ്ണം കൂടുകയും തിരക്കൂടുകയും ചെയ്തപ്പോഴാണ് ഉമർ റളിയല്ലാഹുവിന് സഹാബത്തിനോട് കൂടി ആലോചന നടത്തിയിട്ട് എന്ത് ചെയ്തത്, ഈ മഖാമിനെ അല്പം ബേക്കിലേക്ക് നിർത്തിയത്, ബേക്കിലേക്ക് മാറ്റി സ്ഥാപിച്ചത് മഖാമിനെ. ആ ഇല്ലായെങ്കിൽ മഖാം എവിടെയാണ്, കഅബയോട് ചേർന്നാണ് ഉണ്ടായിരുന്നത്. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിമേ കയറി നിന്നിട്ടായിരുന്നു അത് പിന്നെ കഅബയുടെ നിർമ്മാണം തുടർത്തിയിരുന്നത് എന്നാണ് പിന്നെ ഉദ്ധരിക്കപ്പെട്ടുള്ളത്, സഹയായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ആ എല്ലാ ഓരോ റൗണ്ടിലും സൗകര്യപ്പെട്ടാൽ തുടരൽ സുന്നത്താണ്, സുന്നത്താണ്. പക്ഷെ അവിടെ ബഹളം ഉണ്ടാക്കുന്നതും കലഹം ഉണ്ടാക്കുന്നതും ആളുകളെ ആക്രമിക്കുന്നതും ആളുകളെ സൂക്ഷിക്കണം, അത് പാടുള്ളതല്ല. തവാഫ് ചുറ്റാണ്, എന്നിട്ട് രണ്ടരക്കാർ നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നിസ്കരിച്ചതിന് ശേഷം സംസം കുടിക്കുകയും സംസം ഉപയോഗിക്കുകയും ചെയ്തതിന് ശേഷം കഅബയിലേക്ക് തിരിഞ്ഞ് ദുആ ഇരക്കുമായിരുന്നു എന്നാണ്. അത് ആളുകൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് കഅബ തവാഫ് ചെയ്ത് രണ്ടരക്കാറ്റ് നിസ്കരിച്ച് പിന്നെ സംസം ഉപയോഗിച്ച് പുടിച്ച് സംസം ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യുമായിരുന്നു എന്നാണ് കുറെ സമയം. പിന്നെ അടുത്തത് സഅയ്. സഅയ് എന്ന് പറഞ്ഞാൽ തവാഫ് ചുറ്റലാണ്, സായി ശ്രമപൂർവ്വം നടക്കലാണ്, സായി നടത്താണ് അല്പം ശ്രമപൂർവ്വം. സഫ മർവകൾക്കിടയിലാണ് സായി, സഫ മർവക്കിടയിലാണ് സായി. സഫ ഒരു കുന്നാണ്, മർവയും കുന്നാണ്. ഇപ്പൊ കഅബയുടെ സ്ഥാനം ഇവിടെയാണ് എങ്കിൽ തവാഫ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഫയിലേക്ക് ഇങ്ങനെയാണ് പോവുക. സഫി ഭാഗത്തും മർവ ഭാഗത്തും പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജർ ഇസ്മായിൽ അലൈഹി വസ്സലാം അവരെ കഅബത്തിങ്ങൽ പാർപ്പിച്ച സംഭവത്തിൽ കാബത്തിങ്ങൽ പാർപ്പിച്ച സംഭവത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ പാനജലവും അതേപോലെ തന്നെ പാനജലം അത് തീർന്നുപോയി. അങ്ങനെ ഇസ്മായിൽ വിശിഷ്യ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് കരഞ്ഞ സന്ദർഭത്തിൽ ഹാജർ ഉമ്മ വെള്ളം തേടി ഓടിയ ചരിത്രമാണ് സഹീഹിൽ നമ്മൾ അനുസ്മരിക്കുക. ഹാജർ സഫയിലേക്ക് ഓടി, മനസ്സിലായില്ലേ? അന്ന് പിന്നെ മക്ക തീർത്തും വിജനമാണ്. ഇന്നത്തെ ഈ നാഗരികതയുടെയും ആൾക്കൂട്ട സംസ്കാരത്തിന്റെയും ഒരു മണം പോലെ അന്നത്തെ മക്കയിലില്ല. മക്ക തീർത്തും മൂകമാണ്, തീർത്തും മൂകമാണ്. മൂകമായ മലകൾ ചുറ്റുഭാഗങ്ങൾ എന്നല്ലാതെ വേറൊന്നുമില്ല, ശൂന്യാണ്. അപ്പൊ അതിന്റെ പിന്നെ അവിടെയാണ് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്. അന്ന് ഇന്നത്തെ കാബയില്ല, ഇന്ന് കാണുന്ന കാബയില്ല, കാബത്തിന്റെ സ്ഥാനേ ഉള്ളൂ അന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിലും പിന്നെ ഇസ്മായിലും വളർന്നിട്ട് പിന്നെയാണ് എന്ത് പണിയുന്നത്, കാബം പണിയുന്നത്. പക്ഷേ അവിടെ കാബത്തിന്റെ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ പാർപ്പിച്ചിട്ട് പോയിട്ട് അവരെ കൺമറഞ്ഞതിന് ശേഷം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത്, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അള്ളാഹുവേ, എന്റെ സന്തതികളെ ഞാൻ, എന്റെ ദുര്യത്തിനെ ഞാൻ പിന്നെ കൃഷിയോഗ്യമല്ലാത്ത ഒരു സ്ഥലത്ത് നിന്റെ ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പവിത്രമായ ബൈത്തിന്റെ അടുക്കൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? ആ അൽബൈത്തുൽ മുഹറം എന്ന് പറയുന്നത് അവിടെ ഉണ്ട്. പക്ഷെ അതെന്തല്ല, അത് പിന്നെ ഒരു ഭവനായിട്ട് ഇല്ല, കാരണം അത് പിന്നെ മാഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നെ കഅബ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് നൽകിയപ്പം വൈദി അർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് എന്നാണ്. കഅബത്തിന്റെ ഖവാഇദിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിക്കുകയാണ് ചെയ്തത്. ഏതായാലും ഒരു എടുപ്പ് പോലും പറയാനില്ല, അവിടെ എടുപ്പ് പോലും പറയാനില്ല, അവിടെയാണ് പാർപ്പിച്ചത്. അപ്പൊ അവിടെ വെള്ളം ഇല്ല, അതുകൊണ്ടാണ് ഹാജർ ആദ്യം സഫയിലേക്ക് പാഞ്ഞ് അവിടെ വെള്ളം അന്വേഷിച്ച്, ആളെ അന്വേഷിച്ച് ഒന്നുമില്ല. അപ്പൊ അവരെന്ത് ചെയ്ത്, അവിടെ നിന്ന് ഇറങ്ങി, കുന്നിറങ്ങിയിട്ട് പിന്നെ അല്പം സ്ഥലം നിരപ്പാണ്, കുന്നിറങ്ങി അടുത്ത സ്ഥലം അതൊരു വാദിയാണ്, താഴ്വാരാണ് വാദി, പിന്നെ അടുത്ത കുന്നാണ്, മനസ്സിലായില്ലേ? അപ്പൊ അവര് സഫയിൽ കയറി എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി താഴ്വാരത്തെത്തിയപ്പോ അവിടുന്ന് ഓടി പിന്നെ അടുത്ത കുന്ന് കയറി അവിടെ അന്വേഷിച്ചു. അപ്പൊ അവിടെയും ആരുമില്ല, വെള്ളമല്ല. വീണ്ടും ഇറങ്ങി അതിന് 7 തവണ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ സഫ മർവ കുന്നുകൾ താണ്ടി വെള്ളം അന്വേഷിച്ചിട്ടുണ്ട്. അതിൽ പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ഒരു ശബ്ദം കേൾക്കുന്നത്, മഹിയം അല്ലെങ്കിൽ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോ പിന്നെ ആദ്യം അവരെ തന്നെ എന്ത് ചെയ്യാണ്, പിന്നെ അവരോട് തന്നെ ആത്മകഥം ചെയ്തിട്ട് പിന്നെ സഹ എന്ന് പറയാണ്. അതായത് കേട്ട പിന്നെ ആരും കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നത്. അപ്പൊ പിന്നെ അവരെന്ത് ചെയ്യാണ്, സ്വന്തത്തോട് പറയാണ്, ഒന്നുമില്ല, ആരും കാണാനില്ല, അതുകൊണ്ട് പിന്നെ അടങ്ങാൻ വേണ്ടി പറയാണ്, ശബ്ദിക്കണ്ട എന്ന് പറയാണ്. സ്വന്തത്തിൽ നിന്നുണ്ടായ ശബ്ദത്തെ പോലെയാണ് അവരെന്ത് ചെയ്യുന്നത്, സഹ എന്ന് പറയുന്നത്. പിന്നീട് അവര് മടങ്ങി. അപ്പോഴത്തേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ കിടന്നിടത്ത് തന്റെ കാലുകൊണ്ട് പിന്നെ കുഴിച്ച് അങ്ങനെ സംസം നിർഗളിച്ച സംഭവം. ചരിത്രം കുറെ വിശാലമാണ്. ഏതായാലും ഇതാണ് സഹീഹിന്റെ ആ ഒരു ചരിത്രം. തവാഫ് കഴിഞ്ഞ്, തവാഫിന് നിസ്കാരം കഴിഞ്ഞ്, സംസം ഉപയോഗിച്ച് ദുആ കഴിഞ്ഞതിന് ശേഷം പിന്നെ സഫയിൽ കയറി സഹയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് കഴിഞ്ഞ് സഹയിലേക്ക് പോകുമ്പോ ഇന്ന സഫ വൽ മർവത മിൻ ഷഅഇരില്ല, സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്നർത്ഥം വരുന്ന ആയത്ത് ഓതിയിട്ടാണ് കയറിയത്. സഫയിൽ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹയി തുടങ്ങിയത് മർവയിലേക്ക്. സഫയിൽ നിന്ന് അല്പം പോയിട്ടുണ്ടെങ്കിൽ രണ്ടോ ഈ രണ്ട് ഭാഗത്ത് പച്ച അടയാളത്തിൽ തൂണുകൾ കാണാം, പച്ച ലൈറ്റും കാണാം. അതാണ് ആണുങ്ങൾ ഓടേണ്ട സ്ഥലം, ആണുങ്ങൾ ഓടേണ്ട സ്ഥലം. ഈ കുന്നിൽ കയറി നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده أنجز وعده ونصر عبده وهزم الأحزاب وحده എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും എന്നിട്ട് ദുആ ചെയ്യുകയും വീണ്ടും അത് പറയുകയും വീണ്ടും ദുആ ചെയ്യുകയും വീണ്ടും അത് പറയുകയും പിന്നെ ദുആ ചെയ്ത് റസൂലുള്ള സഹിയ തുടങ്ങിയപ്പോ അബ്ദഉ ബിമാ ബദ അല്ലാഹു ബി അല്ലാഹു തുടങ്ങിയത് കൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് സഹി തുടങ്ങിയത് അബ്ദഉ എന്നാണ് അല്ലാഹു പറഞ്ഞത് ഇന്ന സഫ വൽ മർവ സഫയും മർവയും അപ്പൊ ആദ്യം അല്ലാഹു പറഞ്ഞ എന്താ സഫയാണ് അതുകൊണ്ട് റസൂലുള്ള സഹി സഫയിൽ നിന്ന് തുടങ്ങി അബ്ദ ഉബിമ ബദ അല്ലാഹു ബി എന്ന് പറഞ്ഞ് തുടങ്ങി ഒന്നാമത്തെ സഹി മർവയിൽ അവസാനിക്കും ഉണ്ടോ സഫയിൽ നിന്ന് തുടങ്ങിയിട്ട് മർവയിൽ ഒന്ന് സഹി തീരും രണ്ടാമത്തെ സഹി മർവയിൽ അവസാനിക്കും മർവയിൽ എത്തുമ്പോഴും റസൂലുള്ള ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ തന്നെ لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا اله الا الله وحده انجز وعده ونصر عبده وهزم الاحزاب وحده എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു വീണ്ടും ആ ദിക്ര ചൊല്ലി ദുആ ചെയ്തു അങ്ങനെ മൂന്ന് തവണ ദുആ ചെയ്തിട്ട് കാണാൻ സാധിക്കും അപ്പോൾ സഫയിലും മർവയിലും ദുആ ചെയ്യുക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദിക്ര അത് പ്രത്യേകം ഇവിടെ അനുസ്മരിക്കുക എന്നുള്ളത് സുന്നത്താണ് സുന്നത്താണ് ഏഴ് സഹിയാണ് അതിൽ രണ്ടും നാലും ആറും മർവയിൽ തീരും ഒന്നും മൂന്നും അഞ്ചും ഏഴും എവിടെ തീരും മർവയിലും തീരും സഹി അവസാനിക്കൽ മർവയിലാണ് സഹി അവസാനിക്കൽ മർവയിലാണ് ഇതാണ് സഹി ഇനി നമ്മുടെ സമയം ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് തവാഫ് പല രീതിയിലുണ്ട് അല്ലേ എന്താ തവാഫ് തവാഫുൽ ഖുദൂം ഉണ്ട് പിന്നെ തവാഫ് തവാഫുൽ ഇഫാദ ഉണ്ട് തവാഫുൽ വദാ ഉണ്ട് പിന്നെ ഐച്ഛികമായിട്ട് നിർവഹിക്കാനുള്ള തവാഫ് ഉണ്ട് തവാഫുൽ ഖുദൂം ഉംറക്ക് വരുന്നവൻ ഹജ്ജിന് വരുന്നവൻ ആദ്യമായിട്ട് നിർവഹിക്കുന്ന തവാഫാണ് എന്ത് തവാഫുൽ ഖുദൂം ആ തവാഫുൽ ഖുദൂമിലാണ് ഇൽത്തിബാൽ ചെയ്യുന്നത് ഇൽത്തിബാൽ ചെയ്യുന്നത് അതായത് നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രം അത് ധരിക്കുമ്പോൾ പിന്നെ നമ്മൾ വലത്തെ ചുമൽ വെളിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും തവാഫിന്റെ വസ്ത്രം ധരിക്കും എന്നിട്ട് തവാഫ് ചെയ്യുമ്പോൾ ആദ്യ മൂന്ന് റൗണ്ട് റമൽ എന്ന് പറയും കാലടുപ്പിച്ച് വെച്ച് അല്പം വേഗതയിലുള്ള നടത്തം അത് നടന്നുകൊണ്ടാണ് ആദ്യത്തെ മൂന്ന് റൗണ്ടാണ് റമൽ നടത്തം പക്ഷെ ഇൽത്തിബാൽ മുഴുവൻ തവാഫ് ഏഴ് റൗണ്ടിലും ഇൽത്തിബാൽ വേണം അത് തവാഫുൽ ഖുദൂമിൽ മാത്രം അത് തവാഫുൽ ഖുദൂമിൽ മാത്രം മറ്റ് തവാഫുകളിലില്ല ആദ്യം നിർവഹിക്കുന്ന തവാഫാണ് മക്കയിലെത്തിയ ഹാജി അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുന്നതിന് ആദ്യം നിർവഹിക്കുന്ന തവാഫാണ് തവാഫുൽ ഖുദൂം അതിനി ഉംറന്റെ തവാഫാണെങ്കിൽ തവാഫുൽ ഖുദൂമായിട്ട് അത് മതി ഹജ്ജിന്റെ തവാഫാണെങ്കിൽ തവാഫുൽ ഖുദൂമായിട്ടത് മതി ഒരാൾ ആദ്യം വന്നിട്ട് തവാഫ് ചെയ്യണമെങ്കിൽ തവാഫുൽ ഖുദൂം പിന്നെ തവാഫുൽ ഹജ്ജ് തവാഫുൽ ഹജ്ജ് ഏതാ തവാഫുൽ ഹജ്ജ് എന്ന് പറഞ്ഞെങ്കിൽ ഹജ്ജിന്റെ റുക്കിനായിട്ടുള്ള തവാഫ് അത് ദുൽഹജ്ജ് പത്തിനും അതിനുശേഷമാണ് ദുൽഹജ്ജ് പത്തിനും അതിനുശേഷമാണ് ദുൽഹജ്ജ് പത്തിന് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചവൻ നിർവഹിക്കുന്ന തവാഫ് അത് ഹജ്ജിന്റെ റുക്കിനാണ് ആ തവാഫ് ഇല്ലാതെ ഹജ്ജ് ശരിയാകൂല ആ തവാഫിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് വലിയ തവഫു ബിൽ ബൈത്തിൽ അതീഖ് ദുൽഹജ്ജ് പത്തിന്റെ കർമ്മങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സുമ്മ ലിയഖ്ലു തഫസഹും വലിയൂഫു നുദൂറഹും വലിയ തവഫു ബിൽ ബൈത്തിൽ അതീഖ് അവരുടെ മുടി നീക്കട്ടെ ബലിമൃഗത്തെ അറുക്കട്ടെ കഅബത്തിന് അവർ തവാഫ് ചെയ്യട്ടെ ഹജ്ജിന്റെ തവാഫാണ് അത് ദുൽഹജ്ജ് പത്തിനാണ് പിന്നെ അതിനുശേഷമാണ് അതിന് മുമ്പ് ആക്കാൻ പാടില്ല അതിന് മുമ്പ് പാടുള്ളതല്ല അതിന് തവാഫുൽ ഇഫാദ എന്ന് പറയും തവാഫുൽ ഹജ്ജ് എന്ന് പറയും തവാഫ് സിയാറ എന്ന് പറയും അതൊക്കെ ഈ തവാഫിന് പറയുന്ന പേരാണ് തവാഫുൽ വദാ വിടവാങ്ങൽ തവാഫ് അത് ഹജ്ജ് ചെയ്തവർ ഹജ്ജിൽ നിന്ന് വിരമിച്ചു പോരുമ്പോൾ ഹജ്ജ് കഴിഞ്ഞു പോരുമ്പോൾ നിർവഹിക്കുന്ന തവാഫാണ് അതിൽ ഇളവ് ആർത്തവകാരികൾക്കും പ്രസവരക്തമുള്ള സ്ത്രീകൾക്കും മാത്രമാണ് അവർക്ക് തവാഫുൽ വദാ വിടവാങ്ങൽ തവാഫില്ല സ്ത്രീകൾ ഈ കേസുകാർക്ക് അതേസമയം എല്ലാ ഹാജിമാരും ഹജ്ജ് കഴിഞ്ഞ് അവരെ ഹറം വിടുമ്പോൾ ജിദ്ദക്കാരായാലും തായിഫുകാരായാലും ദമ്മാമുകാരായാലും ഇന്ത്യക്കാരായാലും അമേരിക്കക്കാരനാണെങ്കിൽ ആരായാലും ഹജ്ജ് കഴിഞ്ഞ് അവർ ഹറം വിടുമ്പോൾ അവരെന്ത് ചെയ്യണം തവാഫ് ചെയ്തിരിക്കണം. ആ തവാഫിനാണ് എന്ത് പറയാ, തവാഫുൽ വദാ, വിടവാങ്ങൽ തവാഫ്. ഉംറ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം തവാഫുൽ വദാ നിർബന്ധമല്ല, തവാഫുൽ വദാ നിർബന്ധമല്ല. പല പണ്ഡിതന്മാർ പറഞ്ഞ തവാഫുൽ വദാൻ അവർക്കില്ല എന്നാണ്. പക്ഷെ ചിലര് പറഞ്ഞില്ല തവാഫുൽ വദാ സുന്നത്താണ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ അത് ഉംറന്റെ വിഷയത്തിലാണ്. ഉംറക്ക് ഒരാൾ തവാഫുൽ വദാ നിർവഹിക്കാതെ മടങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. ഹജ്ജിന് അങ്ങനെയല്ല, ഹജ്ജിന് തവാഫുൽ വദാ നിർവഹിക്കാതെ മടങ്ങിയാൽ ഹജ്ജിന്റെ വാജിബാണ് തവാഫ് അൽ വദാ. അത് നിർവഹിക്കാത്തവർ അതിന് പകരം പ്രായശ്ചിത്തം കൊടുക്കണം, പ്രായശ്ചിത്തം നൽകണം. മക്കത്തെത്തിയിട്ടുണ്ട് എങ്കിൽ ഒരാൾക്ക് ഏറ്റവും വർദ്ധിപ്പിക്കാൻ ഉള്ള കർമ്മങ്ങളിൽ പെട്ടതാണ് എന്ത്? തവാഫ്. അതാണ് സുന്നത്തായ തവാഫുകൾ, മനസ്സിലല്ലേ? ശുദ്ധിയോടുകൂടി വരിക, എന്നിട്ട് കഅബത്തിന്റെ ഹജറിൽ നിന്ന് തുടങ്ങി ഹജറിൽ അവസാനിക്കും വിധം ഏഴ് പ്രാവശ്യം കഅബയെ ചുറ്റുക, രണ്ടരക്കാഴ്ച നിസ്കരിക്കുക, രണ്ടരക്കാഴ്ച നിസ്കരിക്കുക. അത് പുണ്യകർമ്മമാണ്. എവിടെ? പിന്നെ മക്കത്തെത്തിയവർ, മക്കത്ത് എത്തിയവരെ സംബന്ധിച്ചിടത്തോളം തവാഫ് വർദ്ധിപ്പിക്കുക, തവാഫ് വർദ്ധിപ്പിക്കുക. തവാഫിനിടയിൽ ഒന്ന് നഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണം? ഒന്ന് പുതുക്കിയിട്ട് ശേഷം അവരുടെ തവാഫ് പൂർത്തിയാക്കണം, തവാഫ് പൂർത്തിയാക്കണം. ഒന്നാമത്തെ റൗണ്ടിൽ തന്നെ പൂർത്തിയായിക്കൊള്ളുന്നില്ല. തവാഫ് നിർവഹിക്കുമ്പോൾ എവിടെ വെച്ചാണോ അവരുടെ ഒന്ന് നഷ്ടമായത്, ആ റൗണ്ട് മുതൽ തുടങ്ങിയാൽ മതി. ആ റൗണ്ട് മുതൽ തുടങ്ങിയാൽ തുടങ്ങി പൂർത്തീകരിച്ചാൽ മതി. എന്നിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക. അതായത് പിന്നെ മൂന്നാമത്തെ റൗണ്ടിലാണ് ഒരാളുടെ ഒന്ന് നഷ്ടപ്പെടുന്നതെങ്കിൽ അയാൾ മൂന്നാമത്തെ റൗണ്ട് മുതൽ തുടങ്ങുക, മനസ്സിലല്ലേ? ഹജറിന്റെ അവിടുന്ന് തുടങ്ങിയിട്ട് അത് പൂർത്തിയാക്കുക. അതാണ് വേണ്ടത്, സൂക്ഷ്മത അതാണ്, സൂക്ഷ്മത അതാണ്. അതേസമയം ഒരാള് ഒന്നും നഷ്ടപ്പെടുത്തുന്ന തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അയാളുടെ തവാഫ് അസ്ലി കാര്യം എന്ന് പറയാൻ പറ്റൂല. പക്ഷെ സൂക്ഷ്മത അയാൾക്ക് ഇവിടുന്ന് തുടങ്ങുന്നതാണ്, ആ തവാഫ് മുതൽ തുടങ്ങുന്നതാണ്. ഒന്നാമത്തെ റൗണ്ടല്ല, പിന്നെയോ ഏത് റൗണ്ടിൽ വെച്ചാണോ ഒന്ന് പോയത് അവിടെ നിന്ന്. നിസ്റുന്ന അലിസ്ലമ തങ്ങൾ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ലായം ഫിറന്ന അഹദുൻ ഹത്തായ തോഫ ബിൽ ബൈത്ത്. ഹജ്ജിൽ റസൂലുള്ളാന്റെ പ്രഖ്യാപനമാണ്, ആരും ഹജ്ജിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പാടില്ല തവാഫ് ചെയ്യുന്നത് വരെ എന്നാണ്. കാരണം തവാഫ് ചെയ്യുന്നത് വരെ എന്നാണ്, മനസ്സിലായോ? അതേപോലെ തന്നെ ഉമിറന്നാസ് അയ്യക്കൂന ആഖിറു അഹദിഹിം ബിൽ ബൈത്ത്. ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർ തവാഫുൽ വദാ നിർവഹിക്കാൻ, മനസ്സിലായല്ലേ? അപ്പോ ഇത് ഹജ്ജിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞത്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞത് ഹജ്ജിന് പരിമിതമാണ്, ഹജ്ജിന്റെ വിഷയത്തിലാണ് റസൂലുള്ള പറഞ്ഞത്. ഉംറ ചെയ്തപ്പോഴൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് ഹജ്ജിന് മാത്രം പ്രത്യേകമാണ് എന്ന് പറഞ്ഞു, മനസ്സിലായി? ചില പണ്ഡിതന്മാർ പറഞ്ഞു റസൂലുള്ള പറഞ്ഞില്ലേ ഹജ്ജ് ചെയ്തപ്പോ അവസാനത്തെ കർമ്മം തവാഫുൽ വദാ ആക്കണമെന്ന്, ഹജ്ജ് പോലെ തന്നെയാണ് ഉംറ, അതുകൊണ്ട് ഉംറയ്ക്കും തവാഫുൽ വദാ വേണം എന്ന് പറഞ്ഞു. ഏതായാലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ചെയ്തപ്പോഴൊന്നും അത് പറഞ്ഞില്ല, ഹജ്ജിലാണ് പറഞ്ഞത്. ഹജ്ജിനത് വാജിബാണ്, ഹജ്ജിനത് വാജിബാണ്. ഒരാൾ വദാവിന്റെ തവാഫ് ഉംറയിൽ നിർവഹിച്ചാൽ അത് വിദേഹത്താന്നാ പറയാൻ പറ്റില്ല, അയാളൊരു വാജിബ് ഒഴിവാക്കിയെന്നും പറയാൻ പറ്റില്ല. തയ്യബ്. ഇപ്പൊ ഒരു വിഷയം, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാർ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാർ അവരെന്തിനാ വരുന്നത്? നാട്ടിന് ഇപ്പൊ മക്കത്തേക്ക് വരുന്ന ആളുകൾ എന്തിനാ വരുന്നത്? അവർ ഹജ്ജിനാണ് വരുന്നത്, ഹജ്ജിന്റെ നിയ്യത്തിലാണ് അവരുടെ യാത്ര. ആ യാത്ര അവരവസാനിക്കുന്നത് അവർ ഹജ്ജ് കഴിഞ്ഞ് പോകുമ്പോഴാണ് അല്ലേ, അപ്പോഴാണ് യാത്ര തീരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഹാജിമാർ വന്നിട്ട് ഉംറ ചെയ്യാണ്, ആദ്യം ഉംറ ചെയ്യും, എന്നിട്ട് അതേ യാത്രയിൽ തന്നെ അവർ എന്ത് ചെയ്യാണ്? ഹജ്ജ് ചെയ്യാണ്. ഹജ്ജ് മാസത്തിലാണ് അവർ വരുന്നത്. ഹജ്ജ് മാസം എന്ന് പറഞ്ഞാൽ ഷവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ, പത്ത് ഈ ദിവസങ്ങളിലാണ് അവർ എന്ത് ചെയ്യണത്? ഈ 70 ദിവസത്തിലായിട്ടാണ് അവർ എന്ത് ചെയ്യണത്? നാട്ടിൽ നിന്ന് വരുന്നത്. എന്നിട്ട് അവർ ഉംറ ചെയ്യും, അതേ യാത്രയിൽ തന്നെ അവരെന്ത് ചെയ്യും? ഹജ്ജും ചെയ്യും. അതിനിടയിൽ അവർ ചിലപ്പോൾ മദീനത്ത് പോകും, തായിഫിൽ പോകും, ചിലപ്പോൾ ജിദ്ദയിൽ പോകും, അതൊക്കെ വിഷയമല്ല. പക്ഷെ എന്നാലും അവരെന്തിനു വന്നതാണ്? അവർ ഹജ്ജിന് വന്നതാണ്. അവരുടെ മെയിൻ ലക്ഷ്യം എന്താണ്? ഹജ്ജാണ്. ഉംറ ചെയ്യുന്നുണ്ട്, പിന്നെ ഹജ്ജും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫമൻ തമത്തഅബിൽ ഉംറത്തി ഇലൽ ഹജ്ജ് ഫമസ്തൈസറ മിനൽ ഹദി. ഒരു യാത്രയിൽ ഉംറ നിർവഹിച്ചിട്ട് ഹജ്ജും ചെയ്യുകയാണ് എങ്കിൽ അയാൾ തനിക്ക് എളുപ്പമായ ഒരു ബലിമൃഗത്തെ നൽകണം എന്നാണ്. ആടാണെങ്കിൽ ആട്, പശുവാണെങ്കിൽ പശു, അല്ലെങ്കിൽ ഒട്ടകാണെങ്കിൽ ഒട്ടകം, രണ്ടാ മൂന്നാലൊന്ന് എളുപ്പമുള്ളത് കൊടുക്കാനാ പറഞ്ഞത്. അപ്പോ അവര് ഉംറ ചെയ്ത് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അറക്കണം, മനസ്സിലെ? നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന പല ഹാജിമാരെയും പലരും പറ്റിക്കുന്നുണ്ട്. എന്ത് ചെയ്യും? ഉംറ ചെയ്യിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഹാജിമാരെ മദീനത്ത് കൊണ്ടുപോകും. മദീനത്തോടായിട്ട് മദീനത്ത് അവിടെ നിർത്തും. എന്നിട്ട് ദുൽഹജ്ജ് അഞ്ചിന് അല്ലെങ്കിൽ ദുൽഹജ്ജ് ആറിന് ഒക്കെ എന്ത് ചെയ്യും, അവരെ മക്കത്തിന് മദീനത്തിന് ഇഹ്റാമിൽ മക്കത്തേക്ക് കൊണ്ടുവരും. മക്കത്തേക്ക് കൊണ്ടുവരും. ചിലരെന്ത് ചെയ്യും, നേരെ മിനയിൽ കൊണ്ടുപോകും. മിനയിൽ കൊണ്ടുപോകും. എന്നിട്ട് അവരോട് ഹജ്ജ് മാത്രം ചെയ്യിക്കും. അറിവില്ല എന്ന് അവരോട് പറയും. അവർക്ക് അറിവില്ല, കാരണം അവരെന്താണ്, ഹജ്ജിനാണ് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹജ്ജ് മാത്രം ചെയ്യുന്നവർക്ക് എന്തില്ല, അറിവില്ല എന്ന് പറയും. എന്നിട്ട് അറിവില്ലാത്ത ഹജ്ജ് അവരെ കൊണ്ട് ചെയ്യിക്കും, ഹജ്ജ് ഇഫ്റാദാക്കിക്കും. അത് ശരിക്കെന്താണ്, ശരിയല്ല. കാരണം അവരെന്തുണ്ട്, ഹജ്ജ് യാത്രയിൽ തന്നെ ഉംറ ചെയ്തിട്ട് പിന്നെ അതിലെന്ത് ചെയ്യണം, അവര് ഹജ്ജും ചെയ്യാണ്, ഹജ്ജ് ചെയ്യാണ്. അപ്പൊ അവരുടെ മേൽ അറിവ് നിർബന്ധമാണ്. അവരുടെ ഹജ്ജ് തമത്വമാണ്, തമത്വമാണ്. എന്താണ് വേണ്ടത്, മദീനത്തിന് വരുമ്പോ ആ സാധുക്കളെ കൊണ്ട് ഇഹ്റാം ചൊട്ടിക്കുമ്പോ ഒരു ഉംറയും കൂടി എടുക്കാനുള്ള ഇഹ്റാം കെട്ടിക്കുക. എന്നിട്ട് അവരെന്ത് ചെയ്യാം, മക്കയിൽ വന്നിട്ട് തവാഫും സഹയും ചെയ്ത് അവര് മുടിയെടുത്തിട്ട് തഹലുലാക്കുക. എന്നിട്ട് ദുൽഹജ്ജ് എട്ടിന് എന്ത് ചെയ്യാം, അവര് പിന്നെ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കുക. കാരണം അവരുടെ ഹജ്ജ് എന്താണ്, ഹജ്ജ് തമത്വമാണ്. അവർ ഹജ്ജ് മാസത്തിൽ അവർ ഇഹ്റാമിൽ വന്ന് ഉംറ ചെയ്തിട്ട് മക്കയിൽ ശേഷിക്കണം, അല്ലെങ്കിൽ ആ യാത്രയിൽ തന്നെ തുടരുന്നു, എന്നിട്ട് അവർ ഹജ്ജ് ചെയ്യാണ്. അപ്പൊ അവരുടെ ഹജ്ജ് എന്താണ്, തമത്വമാണ്. അത് ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അറിവില്ലാത്ത ഹജ്ജിന് ആളുകൾ എന്ത് ചെയ്യുന്നു, ഭയങ്കര പ്രോത്സാഹനമാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയം കൂടിയാണ്, ഏത് ഹജ്ജാണ് ശ്രേഷ്ഠം. തെളിവുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠമായ ഹജ്ജ് തമത്വമാണ്, തമത്വമായ ഹജ്ജാണ്. ഉംറ നിർവഹിച്ചിട്ട് ഹജ്ജ് ചെയ്യാന്നുള്ളതാണ് എന്ത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഹജ്ജ്. ഇബ്നു അബ്ബാസിനെ പോലുള്ളവർ തമത്വമായിട്ട് മാത്രമേ ഹജ്ജുള്ളൂ എന്ന് ഫത്വ നൽകിയിട്ടുണ്ട്. തമത്വമായിട്ട് മാത്രമേ ഹജ്ജുള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അങ്ങനെ ആ ആശയത്തിൽ ചില ഹദീസുകൾ വരെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, തമത്വമായിട്ടുള്ള ഹജ്ജേ ഉള്ളൂ. പക്ഷെ അത് ആ അഭിപ്രായം അത്ര പ്രബലമായ ഭീഷണല്ല. എന്നാലും അതൊരു ഗൗരവപ്പെട്ട വിഷയമാണ്, പ്രത്യേകിച്ച് ഇത്തരം കേസുകളിൽ. ഈ ഇഫ്രാദായ ഹജ്ജിനാണ് ഷാഫിയാക്കൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്, ഷാഫിയകൾ. മനസ്സിലെ ഖിറാനായിട്ടുള്ള ഹജ്ജിനാണ് ഹനഫികൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഹജ്ജ് അത് ഹംബലികളുടെ മദ്ഹബ് എന്ന പോലെ തമത്വമായിട്ടുള്ള ഹജ്ജാണ്. അതിൽ ഇഷ്കാലില്ല. കാരണം തമത്വമായ ഹജ്ജാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിർവഹിക്കാനാണ് സഹാബത്തിനോട് കൽപ്പിച്ചത്. റസൂലുള്ള ഖിറാനായിട്ടുള്ള ഹജ്ജ് ചെയ്യാൻ കാരണം റസൂലുള്ള ബലിമൃഗത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് റസൂലുള്ള പ്രത്യേകം പറയുകയും ചെയ്തു, ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർതു ലമാ സുഖ്തുൽ ഹദി. എനിക്ക് പിന്നീടുണ്ടായ അവസ്ഥ കാലേ കൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ബലിമൃഗത്തെ കൊണ്ടുവരുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലിമൃഗം കൊണ്ടുവന്നുകൊണ്ട് റസൂലുള്ള ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്തു. ഹജ്ജ് മാത്രമല്ല, ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്ത് എന്ന് റസൂലുള്ള ബലി അർത്ത്. ബാക്കിയുള്ളവരോടൊക്കെ റസൂലുള്ള പറഞ്ഞ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവരൊക്കെ ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടാണ് വന്നത്, മദീനത്തിന് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടാണ് സഹാബികൾ ഒന്നായിട്ട് വന്നത്. എന്നിട്ട് ഒന്നായിട്ട് പറഞ്ഞാൽ ഭൂരിഭാഗവും അവർ തവാഫ് ചെയ്ത് തവാഫിൽ കുതും. എന്നിട്ട് പിന്നെ അവർ സഹി ചെയ്ത് ഹജ്ജിന്റെ സഹി മുന്തിപ്പിക്കാം, തവാഫുൽ ഖുദൂമിനോടൊപ്പം ഹജ്ജിന്റെ സഹി മുന്തിപ്പിക്കാം. അത് ആ സഹി ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സഹി ചെയ്തപ്പോൾ അവരോട് എല്ലാവരോടും മുടിയെടുക്കാൻ പറഞ്ഞു, എന്നിട്ട് തഹല്ലുലാക്കാൻ പറഞ്ഞു. ഈ ഹജ്ജിനെ ഇഹ്റാമിൽ പ്രവേശിച്ചത് ഉംറയാക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും മുടിയെടുത്ത് ഉംറയാക്കി. എന്നിട്ട് ദുൽഹജ്ജ് എട്ടിന് പിന്നെ എന്ത് ചെയ്ത്, ഹജ്ജിന് വേറെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് എന്താക്കാനാണ്, ഇത് ഉംറയാക്കിയിട്ട് പിന്നെ ഹജ്ജിനെ ഇഹ്റാമിൽ പ്രവേശിച്ച് ഹജ്ജ് ചെയ്യാനും തമത്വമായ ഹജ്ജ് ചെയ്യാനാണ് റസൂലുള്ള കൽപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാനാക്കാൻ കാരണം തിരുനബി ബലിമൃഗത്തെ കൊണ്ടുവന്നു എന്നത് കൂടെ കൊണ്ടുവന്നു എന്നത് കാരണത്താൽ. അത് അപ്പൊ ബലിമൃഗം ഒരാൾ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഖിറാനായിട്ടുള്ള ഹജ്ജാണ് ശ്രേഷ്ഠം. അതില്ല എങ്കിൽ ഹാജിമാർ തമത്വമായ ഹജ്ജാണ് ചെയ്യേണ്ടത്. ഹജ്ജ് അറിവില്ലാത്ത ഹജ്ജാണ് ഞങ്ങളുടെ ഹജ്ജ് എന്നാണ് പല ടീമാരും പെരുമെന്നെ പറയുന്നത്. അവരുടെ ഒരു പ്രത്യേകതയായിട്ട് അവർ പറയുന്നത് അറിവില്ലാത്ത ഹജ്ജ് എന്നാണ്. മുസ്ലിയാക്കന്മാർ ചെയ്യിക്കാൻ ആളുകളെ കൊണ്ട് പാടുപെടുന്നത് അറിവില്ലാത്ത ഹജ്ജാണ്. ഇപ്പൊ എത്ര ആളുകൾ മസാല ഒഴിച്ച് വിളിക്കണ്, പ്രത്യേകിച്ച് ഹാജിമാർ മക്കയിൽ നിന്ന് വിളിക്കുകയാണ് ഈ കേസ് കാരണത്താൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽഹജ്ജു അൽഅജ്ജു സജ്ജു എന്നാണ്. എന്താ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉറക്കനെ തൽബിയത്ത് ചെല്ലലും ബലിമൃഗത്തെ അറുക്കലാണ്. ബലിമൃഗത്തെ അറുക്കലാണ് ഹജ്ജ് എന്ന് റസൂലുള്ള പറയാണ്. അതിന്റെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 100 ഒട്ടകങ്ങളെയാണ് ബലിയായിട്ട് കൊണ്ടുവന്നത്. 100 ഒട്ടകങ്ങൾ കൊണ്ടുവരപ്പെട്ടു. മിനയിൽ 63 ഒട്ടകങ്ങളെ റസൂലുള്ള തന്റെ കൈകൊണ്ട് അറുത്ത്, സ്വന്തം കൈകൊണ്ട്. മനസ്സിലാ, ആ ഒട്ടകങ്ങൾ അറക്കാൻ വേണ്ടി റസൂലുള്ള കത്തി ഉയർത്തിയപ്പോ ഓരോ ഒട്ടകങ്ങളും റസൂലുള്ളാന്റെ അടുക്കലേക്ക് മത്സരിച്ചു വന്നു എന്നാണ്. താൻ ആദ്യം അറക്കപ്പെടണം എന്ന നിലയിൽ 63 ഒട്ടകങ്ങൾ അറുത്തിട്ട് ബാക്കി റസൂലുള്ളാക്ക് വേണ്ടിയിട്ട് അലി ഇബ്നു അബി താലിബാണ് അറുത്തത്, ബാക്കിയുള്ള 100 ശേഷിക്കുന്ന ഒട്ടകങ്ങൾ. അപ്പോ എന്നിട്ട് റസൂലുള്ള പറയാണ് അൽ ഹജ്ജുൽ അജ്ജു വസജ്ജ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറവാണ്, ബലിമൃഗത്തെ അറക്കലാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട പിന്നെ ഈ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ അറിവില്ലാത്ത ഹജ്ജ് ആളുകളെ കൊണ്ട് ചെയ്യിക്കുക, അത് ഞങ്ങളുടെ ഹജ്ജായിട്ട് ഒരു മേനി പറയുന്ന പറഞ്ഞത് വളരെ കുറച്ചിലാണത്. തികഞ്ഞ വിവരക്കേട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല തഹ്ലികു റുഊസകും ഹത്താ യബ്ലുഗൽ ഹദീയു മഹല്ലഹു, നിങ്ങൾ തലമുണ്ടനം ചെയ്യരുത്, മുടിയെടുക്കരുത്, ബലിമൃഗം അതിന്റെ സ്ഥാനത്ത് എത്തുന്നതുവരെ. എന്താ അതിന്റെ അർത്ഥം? ബലി അറുക്കണം എന്നല്ലേ. അതേപോലെ ഫമൻ തമത്തഅ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജ് ഫമസ്തൈസറ മിനൽ ഹദി, ഉംറ ചെയ്ത് ഹജ്ജ് ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പമായ ബലിമൃഗത്തെ നൽകണം. വേറെയും വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹജ്ജിലും അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ അറിവിനെ കുറിച്ച് പറയണം. എന്നിട്ട് ഈ അറിവ് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഈ ഹജ്ജിന് കൊണ്ടിരുന്ന അമീർമാര് ആളുകൾ എന്ത് ചെയ്യുക, ആളുകളുടെ ഹജ്ജ് ഫസാദാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു വിഷയം ഈയിടെയായിട്ട് അതും പ്രത്യേകം ആളുകൾ പിന്നെ കൂടുതൽ ചോദിക്കുന്ന ഒരു സംഗതിയാണിത്. ഹാജിമാര് മദീനത്താണുള്ളത്, ഇപ്പോ പല ഹാജിമാരും മദീനത്താണുള്ളത്. മദീനത്തുള്ള ഹാജിമാരെ പെട്ടെന്ന് മിനയിലേക്ക് നീക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, മിനയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കാരണം മക്കത്തെ തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പിന്നെ മദീനത്തുള്ള ഹാജിമാരെ മിനയിലേക്കാക്കിയിട്ട് മക്കയിലുള്ള ഹാജിമാരെ മദീനയിലേക്ക് കൊണ്ടുപോകണം. അത് മുത്തവഫിനുള്ള ഓർഡറാണ്. കാരണം മക്കത്ത് തിരക്ക് കുറയേണ്ടത് ഹാജിമാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അനിവാര്യമാണ്. ആളുകൾ സഹകരിക്കേണ്ടതുണ്ട്, പിന്നെ ഹാജിമാർ സഹകരിക്കേണ്ടതുണ്ട്. ഗവൺമെന്റ് മാത്രം അല്ലെങ്കിൽ പോലീസ് മാത്രം നിയമപാലകർ മാത്രം ഉദ്ദേശിച്ചാൽ നടക്കുന്ന ഒരു സംഗതിയല്ല എന്ത്, സുരക്ഷിതത്വവും അതേപോലെ തന്നെ പിന്നെ ആളുകൾക്കുള്ള ഈ പിന്നെ സുഗമമായിട്ടുള്ള നിർവഹണവും. അപ്പൊ എല്ലാവരും സഹകരിക്കണം. അതുകൊണ്ട് തന്നെ പിന്നെ ഓർഡറാണ് പെട്ടെന്ന് മക്കയിൽ നിന്ന് ഹാജിമാരെ മദീനത്ത് കൊണ്ടുപോകാം, മദീനത്തുള്ളവരെ മിനയിൽ കൊണ്ടുപോകാം. ഇപ്പൊ എന്താ ആളുകൾക്ക് പ്രശ്നം, ആളുകളുടെ പ്രശ്നം ഈ മദീനത്ത് നിന്ന് പിന്നെ ദുൽഹജ്ജ് രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, മദീനത്ത് നിന്ന് ഹാജിമാരെ കൊണ്ടുവരണം. അവരെ കൊണ്ടുവരുന്നത് ഇഹ്റാമിൽ, ഏതിനുള്ള ഇഹ്റാമിൽ, ഹജ്ജിനുള്ള ഇഹ്റാമിൽ. ഹജ്ജിനുള്ള ഇഹ്റാമിൽ അവരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് കഅബ തവാഫ് ചെയ്യിക്കുന്നുണ്ട്, ഹജ്ജിന്റെ സഹിയും ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഇഹ്റാമിൽ തുടരുകയാണ്, അവർ ഇഹ്റാമിൽ തുടരുകയാണ് ഏതുവരെ, ഹജ്ജ് തീരുവോളം. ഒന്ന് ആലോചിച്ച് നോക്കൂ, യഥാർത്ഥത്തിൽ അവർക്കുള്ള ഹജ്ജ് എന്താ? അവരൊരു ഉംറ എടുത്തവരാണ്, ഇനി ഹജ്ജ് ചെയ്യുമ്പോൾ അവർക്ക് ഹജ്ജ് തമത്വമാണ്. പിന്നെന്തിനാണ് അവർ ഇഹ്റാമിൽ തുടർത്തുന്നത്? വലിയ ഒരു ടീം ഇങ്ങനെ തുടർത്താണ്. യഥാർത്ഥത്തിൽ അത് എന്താ വേണ്ടത്? അവർ കഅബ തവാഫ് ചെയ്യുക, സഹി ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കൽപ്പിച്ചതുപോലെ അവരെന്ത് ചെയ്യുക, മുടിയെടുക്കുക. ഇനി ഹജ്ജിന്റെ നിയ്യത്തിൽ ഇഹ്റാമിൽ വന്നാലും ശരി, കുഴപ്പമില്ല. കാരണം എന്താ, സഹാബികൾ റസൂലിനോടൊപ്പം എങ്ങനെയാണ് വന്നത്? ഹജ്ജിന്റെ ഇഹ്റാമിലാണ് അവർ വന്നത്, ഹജ്ജ് ചെയ്യാനാണ് അവർ വരുന്നത്. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, അവർ ഹജ്ജിനെ ഇഹ്റാമിൽ പ്രവേശിച്ചതിനെ ഉംറയാക്കി മാറ്റിച്ചു, തവാഫ് ചെയ്ത് സഹി ചെയ്തപ്പോഴാണ് റസൂൽ അവരോട് പറഞ്ഞത് മുടിയെടുക്കാൻ. അങ്ങനെ മുടിയെടുത്തിട്ട് അത് ഉംറയാക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ദുൽഹജ്ജ് എട്ടിന് ഹജ്ജിനെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ പറഞ്ഞു. ആ ഒരു രീതി സ്വീകരിച്ചാൽ മതി, തവാഫ് ചെയ്ത് സഹി മുന്തിപ്പിച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യാം, അവരോട് മുടിയെടുത്തിട്ട് അത് ഉംറയാക്കാൻ പറയാം. എന്നിട്ട് എന്ത് ചെയ്യാം, ദുൽഹജ്ജ് എട്ടിന് ഹജ്ജിനെ ഇഹ്റാമിൽ പ്രവേശിക്കാം. അപ്പൊ ഹാജിമാർക്കും സുഖമായി, അവരുടെ ഹജ്ജ് ഒരു വിശ്വാസം ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല. ഈ ഹാജിമാരിൽ പലരും അവർ അറിവിന് കാശും കൊടുത്തവരാണ്, അറിവിന് കാശും കൊടുത്തവരാണ്. അത് നിയമപരമായിട്ട് തന്നെ അവർ കാശ് കൊടുത്ത് കൂപ്പൺ വാങ്ങിയിട്ടുണ്ട്. പലപ്പോഴും അവിടെ ഹജ്ജിന് നമ്മൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന വാർത്ത അത് മഹാ പിന്നെ സങ്കടകരമാണ്. ഹാജിമാരോട് അറിവിന്റെ കാശ് ഇവർ നേരത്തെ വാങ്ങും. ആര്? ഈ പിന്നെ ടീമുകാര്, ഹംലക്കാര് പലരും. എന്നിട്ട് ഇവരെ കൊണ്ട് അറിവില്ലാത്ത ഹജ്ജ് ചെയ്യിക്കും, അറിവില്ലാത്ത ഹജ്ജ് ചെയ്യിക്കും. അപ്പൊ എന്തിനാ കാശ് വാങ്ങിച്ചത്, ഏറെ അറിവിന്റെ കാശ് വാങ്ങിച്ചത്? അത് അബദ്ധവശാൽ ഹജ്ജിൽ വല്ല പിഴവുകളും മറ്റും വന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയില്ല. അപ്പൊ അതിന് പ്രായശ്ചിത്തം എന്നോണം കൊടുക്കാനാണ്. ആ രീതിയിൽ പല ഹാജിമാരും നമ്മൾ ഇസ്ലാമിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ഹജ്ജിനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ, അത് ആ മക്കയുടെ സാഹചര്യത്തെ നമ്മൾ വിശദീകരിക്കുമ്പോൾ, ഹാജിമാർക്ക് ആ ഒരു ചിത്രം ഇങ്ങനെ തെളിയുമ്പോഴാണ് ആളുകൾ വന്നിട്ട് കൈ പിടിച്ചിട്ട് കരയുന്നത്. അല്ലെങ്കിൽ ആളുകൾ പറയുന്നത്, ഉസ്താദ് ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ, ഞങ്ങൾ ചെയ്തത് ഇങ്ങനെയാണല്ലോ, ഞങ്ങൾ അറിവിന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഹജ്ജിന്റെ അറിവല്ലല്ലോ, അത് ഞങ്ങൾക്ക് വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനറക്കാനാണല്ലോ എന്നൊക്കെ ഹാജിമാര് പറയണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇത്രയും സംഖ്യ മുടക്കിയിട്ട് ഇത്രയും പിന്നെ പ്രയാസപ്പെട്ട് പലരും വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെത്തി അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകട്ടെ. അപ്പൊ ഇക്കാര്യം ഇത് നമ്മൾ ആളുകളെ അറിയിക്കണം. പിന്നെ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വന്ന ഹാജിമാർ മക്കയിലുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കേണ്ടതുണ്ട്. അതില്ല എങ്കിലും മനസ്സിലായില്ലേ, അവരുടെ ഹജ്ജിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുക്കാക്കട്ടെ, നഊദുബില്ല. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ ഒരു പ്രത്യേകം ഇവിടെ ഉണർത്താൻ ഉദ്ദേശിച്ചത്. എന്തേലും ഉണർത്താണ്ട ഒരാൾക്ക് തമത്വായ ഹജ്ജ് ചെയ്യാൻ നിയത്ത് ചെയ്ത് ഒരാൾക്ക് അറക്കാൻ പറ്റിയില്ല, പൈസ ഉണ്ടായില്ല, അല്ലെങ്കിൽ ബലിമൃഗത്തെ കിട്ടിയില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞിട്ട് ഫമൻ ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജ് വസബഅതിൻ ഇദാ റജഅതും. 10 ദിവസം നോമ്പ് എടുക്കുക, 10 ദിവസം അയാൾ നോമ്പ് എടുക്കുക, 3 ദിവസത്തെ നോമ്പ് ഹജ്ജിന്റെ ദിവസങ്ങളിലാക്കുക, ഹജ്ജിന്റെ നാളുകളിലാക്കുക, ബാക്കി എണ്ണം നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ആക്കുക, ബാക്കി എണ്ണം നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം നോൽക്കുക. 10 നോമ്പ് നോറ്റാൽ മതി 6-ന് ഒരാൾക്ക് ബലിമൃഗം കണ്ടെത്താനായില്ല എങ്കിൽ. ഇഫ്രാദ് അനിവാര്യമായി വരുന്ന ഘട്ടം നടന്നെങ്കിൽ ഇഫ്രാദ് പിന്നെ അനുവദനീയമായ ഹജ്ജിന്റെ രീതിയാണ്, അനുവദനീയമായ ഹജ്ജിന്റെ രീതികൾ പെട്ടതാണ് ഇഫ്രാദും ഖിറാനും തമത്വവും. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠം ഏത്? അത്തമത്വമാണ്. ഇബ്നു അബ്ബാസിനെ പോലുള്ളവർ, പിൽക്കാലക്കാരിൽ ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ, അവർ പറയുന്നത് ഹജ്ജ് തമത്വമേ ഉള്ളൂ എന്നാണ്. തമത്വമാണ് ഹജ്ജുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരാണ് അവരുടെ പക്ഷം. അതുകൊണ്ടാണ് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തമത്വമായിട്ട് ഹജ്ജ് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഖിറാനായിട്ടും ഇഫ്രാദായിട്ടും പറ്റൂല എന്നുള്ളതാണ് ഇബ്നു അബ്ബാസിന്റെ പക്ഷം. അപ്പൊ അബൂബക്കറും ഉമറൊക്കെ ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യാമെന്ന അഭിപ്രായക്കാരാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത് ആകാശത്തിൽ നിന്നൊരു കല്ലിന്റെ മഴ നിങ്ങളുടെ തലക്ക് മുകളിൽ വരാൻ സമയമായി, ഞാൻ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ അബൂബക്കറും ഉമറും പറഞ്ഞിരിക്കുന്നു എന്ന് എതിർത്ത് പറയുകയാണെന്ന് ചോദിച്ചില്ലേ? അത് ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിലുമാണ്, ഈ വിഷയത്തിലാണ്. പക്ഷെ പിന്നെ ഇഫ്രാദായിട്ട് ഹജ്ജ് അനുവദനീയമാണ്, ഖിറാനായിട്ട് അനുവദനീയമാണ്, ശ്രേഷ്ഠമായിട്ടുള്ള ഹജ്ജ് തമത്വമായിട്ടാണ്. അതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ. നമ്മൾ പിന്നെ തെളിവിനോടടുത്ത അഭിപ്രായം, അത് ഇഫ്രാദായ ഹജ്ജ് ഒരാൾക്ക് നിർവഹിക്കാം, അയാൾക്ക് ബലി ഇറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ വന്നു, ഹജ്ജിന് വന്നു, അയാൾക്ക് വന്നപ്പോൾ അയാൾക്ക് പിന്നെ ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യാൻ അവസരം ഉണ്ടായില്ല, നടന്നെങ്കിൽ വലിയ മൃഗത്തെ ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ നോമ്പ് വൽക്കാൻ അയാൾക്ക് പ്രയാസമുള്ള അവസ്ഥ, അങ്ങനത്തെ ഒക്കെയാണെങ്കിൽ ഇഫ്രാദായിട്ട് ഒരാൾക്ക് ഹജ്ജ് ചെയ്യാം. മനസ്സിലായോ? ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യാം. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിറാനായ ഹജ്ജ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഖിറാനായ ഹജ്ജ് എന്നാണ് വലിയ മൃഗത്തെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ തമത്വമായിട്ട് ഹജ്ജ് ചെയ്യാൻ അവസരമില്ലാത്തൊരു അവസ്ഥ വന്നു, അപ്പോഴും ഖിറാനാക്കാം എന്ന് പറഞ്ഞെങ്കിൽ ഒരാൾ പറഞ്ഞ എന്ത് ചെയ്തു? ദുൽഹജ്ജ് 9-ന് ഇവിടെ എത്തുന്നത്, ദുൽഹജ്ജ് 9-ന് ഇവിടെ എത്തുന്നത്, അല്ലെങ്കിൽ 8-ന്റെ അന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തുന്നത്, മിനയിലെത്തുന്നത്, അല്ലെങ്കിൽ അറഫയിൽ നേരിട്ട് എത്തുകയാണ്, അയാൾക്ക് ഉംറ ചെയ്തിട്ട് പിന്നെ ഹജ്ജ് ചെയ്യാൻ എന്തില്ല? വകുപ്പില്ല. അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാം? ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യാം, ഹജ്ജിന്റെ ഉംറന്റെ നിയത്തിൽ ഒന്നായിട്ട് പ്രവേശിച്ചിട്ട് പിന്നെ ഖിറാനായിട്ട് ഹജ്ജ് ചെയ്യാം. ഒരു സ്ത്രീ, അവരെന്ത് ചെയ്ത് ഹജ്ജ് ഉംറയും നിയത്താക്കിയിട്ട് വന്നു, പക്ഷെ അവർക്ക് മെൻസസ്സായി, അപ്പൊ അവർക്ക് ആദ്യം ഉംറ ചെയ്ത് വിരമിക്കാൻ സമയമല്ല, അപ്പൊ എന്ത് ചെയ്യാം? അത്തരം സന്ദർഭം ഖിറാനായിട്ട് ഹജ്ജിനും ഉംറക്കും ഇഹ്റാമിൽ പ്രവേശിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.